നിനക്കിൽ എന്തു ചൂട ഒന്ന് തന്നെ. നല്ലപോലെ ആലോചിച്ചു നോക്കിയാൽ എന്തു ചൂടൻ മാത്രമാണല്ലോ, ബാക്കിയെല്ലാം നിത്യ, വേറൊന്നുമില്ല. സർവവ്യാപകനായ ഈശ്വരൻ കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനൊരു സ്ഥലം പോലും വേറെ ഇല്ല. വേറൊന്നുണ്ട് എന്ന് അംഗീകരിച്ചാൽ സർവവ്യാപകത്വം പൊളിഞ്ഞു. അപ്പൊ ഈശ്വരനുണ്ട്, ജഗത്തില്ല, ബാക്കിയെല്ലാം മിഥ്യം. അങ്ങനെയാണെങ്കിൽ എന്തിന് ബാക്കിയുള്ളതിന്റെ പിന്നാലെ പോണം? ശരിക്ക് വിചാരം ചെയ്തു നോക്കിയാൽ പ്രതിഭാസവും വ്യവഹാരവും അസത്യമാണ്, മിഥ്യയാണ്. സത്യമായത് പരമാർത്ഥം മാത്രം. അതിന്റെ ചൂട് നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല, നീ അല്ലാതെ വേറൊരു ദൈവം എനിക്കില്ല. ക്രിസ്തീയ വിശ്വാസത്തിലെ ആദ്യത്തെ കൽപ്പന പോലെ മനോഹരമായൊരു ശബ്ദം, ഞാനല്ലാതൊരു കർത്താവ് നിനക്കില്ല. ഞാനൊന്ന് സബ്ജക്റ്റീവായിട്ട് പറഞ്ഞാൽ ഒന്നായി, അതിനെയാണ് ഓബ്ജക്റ്റ് ആയി കാണുന്നതെങ്കിൽ ഉത്തമവുമായി. ഇവിടെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ട്വിസ്റ്റിൽ വളരെ മനോഹാരിതയാണ്. നീ ഒഴിഞ്ഞ് ഇതമായി കാണുന്നതെല്ലാം ജഗത്തും, സദാകാരമായി കാണുന്നതെല്ലാം ദൈവവും. അതിലെത്തുവാൻ അത വ്യാവൃത്തി വേണം. പുഷ്പദന്തൻ ഇത് പറയും, അതത്യാവൃത്യായം ചകിതമഭിതത്തെ ശ്രുതിരവി. ശിവമഹിമനയിൽ അല്ലാത്തതെല്ലാം, തത് ആകാരമുള്ളതെല്ലാം ബ്രഹ്മം. അതുകൊണ്ട് തത്വമസ്തി ഒക്കെ പറയുന്നത്. തത് അത് നീ ആ സ്വഭാവമായറിയുന്ന നീ തന്നെയാണ് ആ സത്യം, വേറൊരു ദൈവമില്ല. പൊൻവിളക്കിഴയ്ക്കും ആഴിയെ, പൊൻവിളക്ക് ഇഴയ്ക്കുന്ന ആഴിയെ, ആഴി കുണ്ടം, പൊൻവിളക്കിനെ ഇഴയ്ക്കുന്ന ആഴി, വിളക്കിന്റെ ശോഭയെ നിർവീര്യമാക്കുന്ന, നിഷ്പ്രഭമാക്കുന്ന അഗ്നികുണ്ടം. കടലിനും ആഴിന്ന് പേര് വന്നത് ബടവാക്കിന് ഇരിക്കുന്നത് കൊണ്ടാണ്. ആഴി എന്ന ശബ്ദത്തിൽ കടലെന്നൊക്കെ അർത്ഥം നിങ്ങൾക്കറിയുമെങ്കിലും ആഴി എന്നതിന് തീക്കുണ്ടതെന്ന അർത്ഥം പരിചിതമായിരിക്കില്ല. ആഴി കൂട്ടുക എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടാവും. ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഒരു ഏർപ്പാട് അങ്ങനെ ഉണ്ടെന്നു. വടക്കൻ കേരളത്തില് തീച്ചാമുണ്ടി എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്, അതിന് ആഴിയുണ്ടാവും, വരവുകൊണ്ട് കത്തിച്ചു. എനിക്ക് ആഴി എന്നാ പറയാം. അതങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോ അതിന്റെ അടുക്കൽ ഒരു വിളക്കുണ്ടെങ്കിൽ അതിന്റെ ശോഭ ഇല്ലതോ? അങ്ങനെ വിളക്കിന്റെ ശോഭയെ നിഷ്പ്രഭമാക്കുന്ന അല്ലയോ അഗ്നി കുണ്ടമേ. ആ കുണ്ടത്തിൽ നിന്ന് ഉള്ള പ്രകൃതി ആകാശം കൊണ്ട് ആ വലിയ ആത്മപ്രകാശം കൊണ്ട് ജീവാത്മപ്രകാശം നിഷ്പ്രഭമാകുന്നത് ഉചിതം. നിന്റെ പ്രകാശത്തിൽ ബാക്കിയെല്ലാം നിഷ്പ്രഭം. അപ്പോ അല്ലയോ ഭഗവാൻ, എനിക്ക് നീയല്ലാതെ വേറൊരു ദൈവമില്ല. ചന്ദ്രകലാഭരനായ നീ സത്യം, ബാക്കിയെല്ലാം നിത്യ. മനം തുടങ്ങി എന്നും എന്നൊക്കെ നെക്കി നക്കിയിടും. മനസ്സ്, ബുദ്ധി, അഹങ്കാരം തുടങ്ങി ഉള്ളവയിൽ മാറി മാറി വരുന്ന ഈ ജഡസങ്കൽപ്പങ്ങളെല്ലാം, ആ മാറി മാറി വരുന്ന ജഡസങ്കൽപ്പങ്ങളെല്ലാം അവനവനിൽ ലയിപ്പിച്ച് ഭസ്മീകരിക്കുന്ന നക്കി നക്കിടും, ലേഹിക്കുന്ന നക്കിയെടുക്കുന്ന അഗ്നി നക്കിയെടുക്കുന്നു അവർ അനുഭവിക്കുന്നത്. അല്ലയോ കുണ്ടമേ, നിന്റെ താപത്തില് എന്റെ മനസ്സു തുടങ്ങി സകല ദൃശ്യങ്ങളും ജഡസങ്കൽപ്പങ്ങളും ഭസ്മീകരിക്കുന്നു. നിന്റെ പ്രകാശം ഉണർന്നാൽ വിദ്യതേ ഹൃദയഗ്രന്ഥി, ഛിദ്യന്തേ സർവസംശയ, ക്ഷീയന്തേ ചാസ്യ കർമാണി, തസ്മിൻ ദൃശ്യേ പരാവരേ. ആ പരാവരയെ ദർശിച്ചാൽ എപ്പോഴെങ്കിലും ആത്മസ്വരൂപം ദർശിച്ചാൽ സംശയഗ്രന്ഥികളെല്ലാം പൊട്ടും. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി ഇതൊക്കെ പൊട്ടും. ഈ കുണ്ടലിനി, ഈ കുലകുണ്ടലിനി കുളം ധരിച്ചിട്ട് കുളയോഷി കുളം തെക്കുക നിന്നോടുകൂടി ചേർന്നാൽ ആ പരാവരയെ കണ്ടാൽ സകല സംശയങ്ങളും തീരും. നമ്മൾ ആ വഴിക്ക് ഇത് പഠിക്കുന്നില്ല, ഈ ഗ്രന്ഥം ആ വഴിക്ക് പഠിക്കാം. ആദ്യം മുതലുള്ള പഠനം മാറും, അതുകൊണ്ട് ആ വഴി വേണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ശൈവാഗമങ്ങളിലൂടെ പോകുന്ന ഒരു ആചാര്യന്റെ കൃതിക്ക് അങ്ങനൊരു മാനമില്ലാതെ വരാൻ വഴിയില്ല. പ്രത്യേകിച്ച് കുണ്ടലിനിപ്പാട്ടൊക്കെ എഴുതിയ ആചാര്യനാണ്, അതുകൊണ്ട് അനുഭൂതിയുടെ വേറൊരു ലോകം അവിടെ ഉണ്ടാവും. അത് അങ്ങനെ പഠിക്കാവുന്നതല്ല എന്ന് തൽക്കാലം കരുതിയാൽ മതി. കാരണം കുളമുണ്ട്, കുളം അദ്ദേഹത്തിന്റെ ജടയിൽ നിന്നാ ഒഴുകും, കവിഞ്ഞൊഴുകുക. കുലകുണ്ടലിനി കുളം ധരിച്ചിട്ട് നീങ്ങുന്നതൊക്കെ ആലോചനാമസൃണമാണ്. ഒരു ശാപരാധി തന്ത്രങ്ങളെ അതിക്രമിച്ച് പഠിച്ചാൽ ഇത് മറ്റൊരു ലോകമാണ്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാ ആഴി കുണ്ടം ആ സങ്കല്പമൊക്കെ വരുമ്പോ കാളി, കരാളി, മനോജവ, പുലിംഗിനി, വിശ്വരുചി ഒക്കെയായ ദേവി നക്കിയെടുക്കുന്ന അത് അഗ്നിതന്റെ നാവുകൾ കൊണ്ട് സപ്ത നാവുകൾ കൊണ്ട് നക്കിയെടുക്കുന്ന ചിത്രം തോന്നുമ്പോ നറിയാതെ ഓർത്തുപോയതാ. അത് വെറുതെ ഭാവനയുടെ ലോകമാണ്. ഈ ഭാവന പോരാ, ഒരല്പം കൂടെ സൂക്ഷ്മമായ ഭാവന വേണം. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇമ്മ ഒരു രസത്തിന് വല്ലപ്പോഴും ഓർത്തിരിക്കുന്നത് ഒരു രസമാണ്. അതിന്റെ വഴിയെ പോകുമ്പോൾ അതിന് താന്ത്രിക ചേനയും കാര്യങ്ങളും ഒക്കെയുള്ള വേറൊരു വിശുദ്ധ ലോകമാണ് മന്ത്രാഗമങ്ങളുടെ. അതിന് പാകമാകണമെങ്കിൽ പടവുകൾ ഒരുപാട് കടന്നു പോകേണ്ടിയും വരും. നമുക്ക് വിടാം. ഹംസയോഗമൊക്കെ അറിയുന്ന ഒരു ആചാര്യം തന്നെ, അദ്ദേഹം ഇതിൽ അതൊക്കെ ഒളിച്ചു വെക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. അതിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനിയും ഒരു ബാല്യത്തിന്, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെങ്കിൽ അന്ന് എവിടുന്നെങ്കിലും പഠിക്കും. വിഷമിക്കൊന്നും വേണ്ട, പഠിപ്പിക്കാനുള്ളവരൊക്കെ അന്നും ഉണ്ടാവും. ബാലകത്തിൽ നഷ്ടമാകുമൊന്നുമില്ല. ഇന്ന് പഠിപ്പിക്കുന്നവരെക്കാൾ കേമന്മാരെ നാളെ വരും, സംശയമൊന്നുമില്ല. ആചാര്യ പാരമ്പര്യമൊന്നും സൃഷ്ടിക്കില്ല. പഠിക്കാൻ ചില പാഠം ഉണ്ടായിട്ട് വരില്ല. അത് വേറെ പക്ഷെ അവരുടെ പരമ്പരയിൽ എന്നും ആളുണ്ടാവും. അത് പാരമ്പര്യത്തിന്റെ ഗുണമാണ്. അതുകൊണ്ട് ആചാര്യൻ അങ്ങനെയും വിചാരിച്ചിരിക്കാം. കാരണം ആ പ്രയോഗങ്ങളൊക്കെ ഒരു താന്ത്രിക സങ്കല്പത്തിന്റെ അടുത്തുകൂടെ പോകുന്ന ആ അഴിയും കുളവും കുലകുണ്ടലിനെയും ഒക്കെ അതിലെ ആ പ്രയോഗങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നെക്കി നക്കുക, തന്നിൽ ലയിപ്പിച്ച് ഭസ്മമാക്കുക, ഇല്ലാതാക്കുക, നക്കിയെടുക്കുക. നക്കുക എന്ന പദം ഗ്രാമ്യമാണ്. ഗ്രാമ്യപദങ്ങളൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അല്ലേ? തിരിച്ചൊരമ്പുവാണ് തോന്നുന്നു. ഗ്രാമ്യപദങ്ങളിലെ ഒരു ഭാഗം ഗുരുദേവനിലൂടെ ഒന്നും അല്ല, അതാണൊരു അതിശയം. ഗ്രാമ്യപദങ്ങളിലെ ഒരു ഭാഗം വാമൊഴി മാധുര്യത്തിൽ തിരിച്ചു വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. നിയമസഭയിലൊക്കെ ശരിയല്ല. പോഴൻ, കൊച്ചിഹാണ്ടൻ, ഇതൊക്കെ ഗ്രാമ്യമാണ്. ഗ്രാമ്യപദങ്ങള് ഒരുപാടുണ്ട്. പക്ഷെ ഗ്രാമ്യപദങ്ങളുടെ ചമൽക്കാരവും മാധുര്യവും ഒന്ന് വേറെയാണ്. നഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പത്രങ്ങളൊക്കെ ഇത്ര സജീവമായത്. വേറെ എത്രയോ നല്ല പദങ്ങളുണ്ട്, അതൊന്നും അവരെ എഴുതി ചിന്തിപ്പിച്ചില്ല. ഇനി അതിന്റെ തുടർച്ചയുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഈ ഗ്രാമ്യപദം തേടിപ്പോയി ഒരു നിഘണ്ടുമൊക്കെ ഉണ്ടാക്കി കൂടുന്നില്ല. അപ്പോ ഗ്രാമ്യപദമാണ് നക്കുക. നക്കി നക്കുക, തന്നിൽ ലയിപ്പിച്ച് ഭസ്മമാക്കുക, ഇല്ലാതാക്കുക, നക്കിയെടുക്കുക. അഗ്നി നക്കിയെടുക്കുക. അഗ്നി അതിന്റെ നാവുകൊണ്ട് നക്കുക എന്നാ പറയാം. അങ്ങനെ നക്കി ഭസ്മീകരിക്കുന്ന കനം കുറഞ്ഞ മേനിയെ എന്നിൽ നിന്ന് എന്റെ ആത്മപ്രകാശമായ വിളക്കിനെ നിഷ്പ്രഭമാക്കുന്ന ആ ജ്ഞാനമാകുന്ന കുണ്ഡത്തിൽ എന്റെ ജഡസങ്കല്പങ്ങളെയെല്ലാം ലയിപ്പിച്ച് ഭസ്മീകരിച്ച് കനം കുറഞ്ഞ മേനിയെ ഭാരമറ്റ് ബന്ധമറ്റ് ശാന്തിതമായ സ്വരൂപത്തോടു കൂടിയവനെ അഗ്നി നക്കിത്തോർത്തിയാൽ ഭാരമുള്ളതൊന്നുമില്ല. പിന്നെ ഭാരെല്ലാം പോയി, ലാഘവം വന്നു. ലാഘവം വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. തല്ലാഘവം പറയാവുന്നതല്ലെന്നാണ്, ഇല്ലാരണം പിന്നെ യുദ്ധമില്ല. ആ ലാഘവം പറയാനില്ലെന്നാണ് പറയാം. വെയിറ്റ്ലെസ്നെസ്, ഈ വെയിറ്റ്ലെസ്നെസ്സിനാണ് ഈ അഗ്നി കൊണ്ട് പൊതിയുന്നത്. ഇതിന്റെ നിറം അഗ്നിയാണെന്നാണ് ഇപ്പോൾ മനസ്സിലായില്ല. ഇതിന് അഗ്നി വസ്ത്രം എന്നാ പറയുക. ഈ അഗ്നി പൊതിയുന്നു എന്ന് പറഞ്ഞാൽ വിരജാഹോമത്തിലെ അഗ്നിയിൽ വെച്ച് നാളും പേരും ഊരും ബന്ധവും ബന്ധുക്കളും അഭിമാനവും ജോലിയും ശമ്പളവും കിമ്പളും എല്ലാം ദഹിപ്പിച്ചു എന്നാണ്. അഗ്നി അങ്ങ് നക്കിയെടുത്തു. പിന്നൊരു ലാഘവം വരുമെന്നാണ്. എനിക്കൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇത് പൊതിഞ്ഞു കഴിയുമ്പോ കട്ടി കൂടും. അപ്പോഴാണ് പാരാവാര പാരംഗത പരിവ്രാജകാചാര്യ ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠ അനന്ത ശ്രീ വിഭൂഷ ഏകസാർ ആ ശ്രീ ശ്രീ നിർമ്മലാനന്ദഗിരി മഹാരാജ്. ഇത് കട്ടി കൂടുക. ഒരൽപ്പം കുന്തിച്ചൊക്കെ ഇരിക്കും, കട്ടി കൂടുന്നുണ്ടാവും. ഒരു ലാഘവം ഇല്ലായ്മ. ഇത് ഈ അഗ്നി അങ്ങ് കത്തിയാൽ ഈ ദേഹബോധമൊക്കെ അങ്ങ് കത്തിപ്പോവും, ഗ്രന്ഥികളൊക്കെ പോവും. ബ്രഹ്മഗ്രന്ഥി, സൃഷ്ടിയുടെ ഗ്രന്ഥികളാണ് ബ്രഹ്മഗ്രന്ഥികൾ. വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ ബ്രഹ്മഗ്രന്ഥി. വിഭേദിനി ആജ്ഞാചക്രാന്തരാളത്ത രുദ്രഗ്രന്ഥി വിഭേദിനി സമയാചാരതൽപരയായ അദിനി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ ഗുദാരിക. അവളുടെ ദൃഷ്ടി പതിഞ്ഞാ മതി, ആ കുലകുണ്ടലിനിയുടെ ദൃഷ്ടി പതിഞ്ഞാ മതി. അവള് മനോജവയും വിശ്വരുചിയും ഒക്കെയായ ആ അഗ്നി കൊണ്ട്, പുലിംഗിനിയൊക്കെയായ അഗ്നി കൊണ്ട് ഇതൊന്ന് നക്കി തോർത്തുമ്പോ തല്ലാഘവം പറയാവുന്നതല്ല, അത്ര ലഘുവാകുക. ഇല്ലാരണം പിന്നെ യുദ്ധമില്ല. സമസ്ത യുദ്ധങ്ങളും തീർന്നു. അതവിടെ പഠിച്ചിട്ടുണ്ടോ? ജനനി നവരത്ന മഞ്ജരി. അതുപോലെ ഇവിടെ ഭാരമറ്റ് ബന്ധമറ്റ് ശാന്തിതമായ സ്വരൂപത്തോടുകൂടിയവനെ, ഇനിയത്തെ വിളി അങ്ങ് ഉള്ളിൽ തട്ടിയുള്ള വിളിയാണ്, ഭക്തന്റെ ഹൃദയകമലത്തിൽ ചേർത്ത് വിളിക്കുന്ന വിളിയാണ്. കനിഞ്ഞുവന്ന കണ്ണലെ ചക്കരക്കുടമേ നീ രക്ഷിക്കണം. ഭഗവാനെ കയറി വിളിക്കുന്ന വിളിയാണ് ഈ ചക്കരക്കുടമേ എന്ന് പറഞ്ഞാ സ്വന്തം എന്ന് തോന്നുമാറുള്ള വിളിയാണ് കണ്ണൻ. കണ്ണൻ എന്ന് വിളിക്കുന്നത് ചക്കരക്കുടമേ എന്നാണ് അതിന്റെ പച്ച മലയാളം. പഴയ പ്രയോഗം, പഴയ വീടുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, എടാ കണ്ണനെ. ഇപ്പൊ അങ്ങനെ മക്കളെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു തല്ലു, എന്റെ തെരുവ് പറഞ്ഞാണെന്ന് ഓർക്കും. ഈ പദപ്രയോഗം ഇന്നില്ല. എന്റെ മുത്തേ, എന്റെ ചക്കര മുത്തേ, എന്റെ ചക്കര കുടമേ എന്നൊക്കെ വിളിക്കില്ലേ, ആ വിളിയേ. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ചന്ദ്രകലാധരൻ മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. അവിടുന്ന് അല്ലാതെ വേറെ ഈശ്വരൻ എനിക്കില്ല. മനസ്സ് തുടങ്ങി മാറി മാറി വരുന്ന എല്ലാ ജഡങ്ങളും തന്നിൽ ലയിപ്പിക്കുന്ന പൊൻപ്രഭ വിതരുന്ന ദീപകാന്തിയെ പോലും തരം താഴ്ത്തുന്ന ജ്ഞാനാശ്രീ കുണ്ടമേ, ഗ്രന്ഥികളെല്ലാം തകർത്ത് ഭാരം കുറഞ്ഞ ശാന്തി സ്വരൂപ ചക്കരക്കുടമേ, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്ന പ്രയോഗം. അവിടെ ആ ആഴി എന്ന് പറഞ്ഞാൽ കുണ്ടസമാനമായ ആഴി, അതായത് കത്തി ജ്വലിക്കുന്ന വലിയ തീക്കുണ്ടമേ, അത് കനലായി കാണപ്പെടും. ചാരമൊക്കെ പോയിട്ട് കനലായിട്ട് കാണും, അത് അന്ധകരണത്തെയൊക്കെ കത്തിക്കും എന്ന് സാരം. അതുകൊണ്ട് ആ പ്രയോഗം വളരെ നല്ലതാണ്. അതിന് ശ്രുതിയുമായുള്ള ബന്ധം, വിദ്യതേ ഹൃദയഗ്രന്ഥി, ചിദ്യന്തേ സർവ സംശയ, ക്ഷീയന്തേ ജാത്യ കർമാണി, തസ്മിൻ ദൃഷ്ടേ പരാവരി. അഗ്നി നക്കിയെടുക്കുന്നത് പോലെ നക്കിയെടുക്കുന്ന, ആ നക്കിയെടുക്കുന്നതിന് കാളി, കരാളി, മനോജവ, പുലിംഗിനി, വിശ്വരുചി എന്നൊക്കെ ആ ദേവിയുടെ പേരുകൾ. കനം കുറഞ്ഞ മേനി, ഗ്രന്ഥികൾ ബന്ധങ്ങൾ ഇല്ലാത്ത മേനി, ഇനി ഒരു ഗ്രന്ഥിയും പൊട്ടാനില്ല. ഗ്രന്ഥികൾ പൊട്ടിയാൽ പിന്നെ സംശയമില്ല. അതിനായി ലളിതാസഹസ്രനാമം ജപിക്കുന്നത് തന്നെ. കാരണം അത് ഓരോ സൃഷ്ടിയുടെ ഓരോ തലങ്ങളുണ്ട്. മഹീം മൂലാധാരി കമവി മണിപൂരി, കം ജലം മണിപൂരത്തില്, കുതവഹം സ്വാധിസ്ഥാനത്തില്, ഉപരി ആകാശം നിലകൊള്ളുന്ന ആ അവസ്ഥകളിൽ ഇവയെ സംയോജിപ്പിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പൊരുക്കുന്ന, ജനിമരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയെ ഇല്ലായ്മ ചെയ്യാൻ മൂലാധാരിക നിലയായ ദേവി ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ച് അങ്ങനെ ഓരോ ഗ്രന്ഥികളും കടന്ന് സഹസ്രാരാംബുജാരൂഢയായി തീർന്നാൽ സുധാസാരം വർത്തിക്കാൻ തുടങ്ങും. സുധാസാരാധിവർഷിണി, അപ്പോഴാ തടില്ലം ഒക്കെ ഉണ്ടാകുന്നു. തടില്ലതാ സമരുചി ഷട്ടക്രോപരി സംസ്ഥിത കുണ്ഡലിനിയും വിസതന്തു തനീയസ്ഥിയുമായ ദേവി. ആലോചനാമസ്തുതമാണ്, അത് താന്ത്രികമായി പഠിക്കണം. ഇതിനെ അങ്ങനെ പഠിക്കാവുന്നതാണ്, ഈ ഒരു ശ്ലോകമല്ല. ഒരു എന്തെങ്കിലും ഒരെണ്ണം പഠിക്കാതെ ബാക്കി കിടക്കട്ടെ. പഠിച്ചത് മനോഹരമാണെങ്കിൽ പഠിക്കാനിരിക്കുന്നത് എന്തായാലും എന്തായാലും അതിമനോഹരമായിരിക്കും. ഇത്രയ്ക്ക് അത്രയെങ്കിൽ അത്രയ്ക്ക് എത്രയെന്ന് ഒരു തോന്നൽ ബാക്കി കിടക്കുന്നതെങ്കിലും ഒരു സുഖമാണ്. അതുകൊണ്ട് എങ്ങനെയുണ്ട്, അതിന്റെ തലത്തിൽ വരുമ്പോൾ ഇതിന്റെ എല്ലാം പദങ്ങളുടെ അർത്ഥം താന്ത്രികമായി മാറും. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ശ്ലോകം 7. നിലം നിലിംബരാരൂപം വരുമ്പോടം വിളിക്കലം, തിലം വിളങ്ങിടുന്ന ചഞ്ചിടക്കിടക്കണങ്ങിടും, ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക്, കുമ്പിടും പഴിക്കിനി കനിഞ്ഞു കൂറുമി, നിലം നിലിംബരാറുപമ്പ് എലിമ്പൊടം വിളിക്കല, തിലം വിളങ്ങിടുന്ന ചെഞ്ചിട ഇടയ്ക്കണഞ്ഞിടും, ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക്, കുമ്പിടും പഴിക്കിനി കനിഞ്ഞു കൂറുമി. ഇത്ര ലളിതമാണല്ലേ, പക്ഷെ ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും ലളിതമായത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി, മലയാളമൊക്കെ അറിയാം. വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലോണം വായിച്ചു നോക്കണം, ഇല്ലെങ്കില് ഇന്ന് വൈകുന്നേരം തന്നെ വായിച്ചു വായിച്ച് ഉറപ്പിച്ചു നോക്കണം. അല്ലെങ്കിൽ പിന്നെ വായിക്കുമ്പോ ചിലപ്പോ ഇത് എവിടെയാണ് പിരിക്കേണ്ടതെന്നറിയാൻ മേലാതെ വിട്ടു. ചിലരെങ്കിലും വിഷമിച്ചിട്ടുണ്ടാവും ഇത് ആദ്യം പുസ്തകം കൈ കിട്ടിയവൻ വായിക്കാൻ നേരത്ത്, ഇല്ലേ? ഇത് എവിടെയാണ് ഇതൊന്നും കൊണ്ടേ, ഞാൻ എവിടുന്നാ ഇത് സ്വരം എടുക്കേണ്ടത്, സംശയം തോന്നും. ഇതാണ് പഴയ മലയാളം. അതുകൊണ്ടത് അക്ഷരശുദ്ധി ഉണ്ടാവും. അതുകൊണ്ട് മസ്തിഷ്കത്തിന് പ്രയോജനം കിട്ടും. അതിലെ ആ പദങ്ങൾ എത്ര ലളിത പദങ്ങൾ എടുത്തിട്ടാണ് ഈ പണി പണിതിരിക്കുന്നത്. അതിലെ നിലം, നിലിമ്പർ, ആറ്, പാമ്പ്, എലിമ്പ്, അമ്പിളിക്കല, തിലം, ഇത്രയും സാധനങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ അമ്പിളിക്കല തിലം എന്ന് ഒന്നിച്ചും പറയാം, രണ്ടായിട്ട് പറയാം. നിലം അകവശം, നിലിംബരാറ്, നിലിംബർ ദേവന്മാർ, നിലിംബർന്ന് വേറിട്ടിട്ട് ആറെന്ന് എടുക്കാം. നിലം, നിലിംബർ, ആറ് ഇങ്ങനെ എടുക്കാം. നിലം നിലിംബരാറെന്ന് ഒന്നിച്ചെടുക്കാം. നിലം സ്ഥലം, നിലിംബരാറ് ദേവഗംഗ, ദേവഗംഗ, പാമ്പ്, എലുമ്പ്, അമ്പിളിക്കല, തിലം, പാമ്പ്, എല്ല്, ചന്ദ്രക്കല, എള്ള്. ഇങ്ങനെ എടുക്കാം. പാമ്പ്, എല്ല്, ഈ എള്ളോളം വരുന്ന ചന്ദ്രൻ എന്ന എള്ളിനെ ചന്ദ്രനോട് ചേർത്ത് വിടുക. തിലത്തെ തിലകമെന്ന് വിടുക. ബുദ്ധിമുട്ടാതെ നേരെ എടുക്കാവുന്ന തിലം തന്നെയാണ്. ചെഞ്ചിടയ്ക്ക്, ചെമ്പിട്ട ജടയുടെ ഇടയ്ക്ക് മധ്യത്തിൽ ചിലങ്ക കണ്ട്, കാച്ചിലങ്ക കണ്ടിട്ട് ചഞ്ചലപ്പെടും, ചഞ്ചലപ്പെട്ട് മുഖം മലർന്ന പൂങ്കുലയ്ക്ക്, വിടർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടുമ്പടിക്ക് ആ പൂങ്കുലയെ കുമ്പിടുമാറ് വിനയാചിതനായ എനിക്ക് ഇനി കനിഞ്ഞുകൂറു നീ, കനിവാർന്ന് എനിക്ക് നീ അവിടുത്തെ രൂപം വെളിപ്പെടുത്തി തരയണമേ. എനിക്ക് ഒന്നേ ആഗ്രഹമുള്ളൂ, പിന്നെ അറിയണം. നീ എല്ലാം കൂടെ ചേർന്നവനാണ്, വിരാട്ടാണ്. പൃഥ്വി, അതായത് പുർലോകം, പൂർലോകം, സ്വർലോകം, തപോലോകം, ജനലോകം, സത്യലോകം, മഹർലോകം എന്ന സപ്തലോകങ്ങളും മുകളിലേക്ക്, അതലം, വിതലം, തലാതലം തുടങ്ങിയ സപ്തലോകങ്ങളും താഴെ, ഒമ്പുർ, ഒമ്പുവ, ഒമ്പുവ, ഒന്തവ എന്ന് തുടങ്ങുന്ന സപ്തലോകങ്ങൾ, സപ്തവ്യാകൃതികളായി കാണുന്ന ലോകങ്ങൾ, ആ ഏഴ് ലോകങ്ങൾ മുകളിലേക്ക്, ഏഴ് ലോകങ്ങൾ താഴേക്ക്, ആ നിലം. ദേവഗംഗ, നിലിംബരാർ, അതിലെ ദേവന്മാർ മുഴുവൻ, പിന്നെ ദേവഗംഗയും, അങ്ങനെ എഴുതാം. ദേവഗംഗ എന്ന് എഴുതാം. പാമ്പ്, അതിന്റെ കയ്യിലും കഴുത്തിലും എല്ലാം പാമ്പ് തന്നെയാണ്. സർപ്പഭൂഷണനാണ് നീ.